SBS Radio.
ഓസ്ട്രേലിയൻ മലയാളി ലിറ്ററി അസോസിയേഷൻ അമലയുടെയും മെൽബൺ തൂലിക സാഹിത്യവേദിയുടെയും ആഭിമുഖ്യത്തിൽ ഇന്നലെ മെൽബണിൽ 5 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. പ്രൊഫസർ എം എൻ കാരശ്ശേരി കഴിഞ്ഞ വർഷം വിവിധ ഓസ്ട്രേലിയൻ നഗരങ്ങളിൽ നടത്തിയ പ്രഭാഷണങ്ങളുടെ സമാഹാരം, ബെനില അംബിക രചിച്ച അന്തർമുഖിയുടെ ഭാവഗീതങ്ങൾ എന്ന കവിതാ സമാഹാരം, ജോണി മറ്റം തയ്യാറാക്കിയ പാവം പാപ്പച്ചൻ എന്ന നർമ്മരചനകളുടെ സമാഹാരം, ആനന്ദ് ആന്റണി രചിച്ച ലേഖന സമാഹാരമായ വിശ്വാസം അതല്ലേ എല്ലാം, ഡോക്ടർ കെ വി തോമസ് രചിച്ച നാട് നഷ്ടപ്പെട്ടവൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നീ പുസ്തകങ്ങളാണ് മെൽബണിൽ ഇന്നലെ പ്രകാശനം ചെയ്തത്. ഇതിനു പുറമെ മെൽബൺ തൂലിക സാഹിത്യവേദി ആദ്യമായി പ്രസിദ്ധപ്പെടുത്തുന്ന വാർഷിക പതിപ്പും പുറത്തിറക്കി. പരിപാടിയിൽ ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലയാള സാഹിത്യത്തോട് താല്പര്യമുള്ള ഒട്ടേറെ പേർ എത്തിച്ചേർന്നു. പുസ്തകങ്ങളെയും എഴുത്തുകാരെയും പരിപാടിയിൽ സിഡ്നി സാഹിത്യവേദിയിലെ സന്തോഷ് ജോസഫ് പരിചയപ്പെടുത്തി. ഇവരുടെ രചനകളുടെ പ്രസക്തിയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു.
ഓസ്ട്രേലിയൻ മലയാളി പ്രവാസ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ബാക്കി വയ്ക്കലുകൾക്ക്, രേഖപ്പെടുത്തലുകൾക്ക് ഇന്നത്തെ ഈ സായാഹ്നം നിമിത്തമാവുകയാണ്. നമ്മുടെ ഇടയിലുള്ള 3 എഴുത്തുകാർ, അവർക്ക് യാതൊരു നിർബന്ധവുമില്ലാതെ, അവരുടെ ജീവിതത്തിൽ യാതൊരുവിധ നിർബന്ധവും ചെലുത്താതെ തന്നെ ചെയ്തു തീർത്ത ചില പ്രവൃത്തികളുടെ ബാക്കി വയ്ക്കലുകളാണെന്ന്. 3 പുസ്തകങ്ങൾ എഴുതണമെന്ന് ഇവരോട് ആരും പറഞ്ഞിട്ടില്ല. കവിത എഴുതണമെന്ന് ബെനിലയോട് പറഞ്ഞിട്ടില്ല. പാവം പാപ്പച്ചൻ എഴുതണമെന്ന് ജോണി മറ്റത്തിനോടും പറഞ്ഞിട്ടില്ല. ആനന്ദ് ആന്റണിയോട് ലേഖനങ്ങൾ എഴുതണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഇവർ എഴുതിയത്? അതൊരു രസകരമായ ചോദ്യമാണ്. ആ ഒരു ബാക്കി വയ്ക്കലാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാൻ വ്യക്തിപരമായി ഈ പുസ്തകങ്ങളെയും രചനകളെയും വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ്.
മെൽബണിലുള്ള ജോണി മറ്റം രചിച്ച പാവം പാപ്പച്ചൻ ഓസ്ട്രേലിയൻ ജീവിതത്തിലെ പല സന്ദർഭങ്ങളെയും നർമ്മത്തിൻ്റെ ഭാഷയിൽ വായനക്കാരിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണെന്ന് ജോണി മറ്റം പറഞ്ഞു.
ഏറ്റവും ആദ്യമായിട്ട് പ്രവാസ ജീവിതം തുടങ്ങിയപ്പോൾ എന്നെ അധികം അതിശയിപ്പിച്ച ഒന്നാണ് ഒരു റൗണ്ട് അബൌട്ട്. ആ റൗണ്ട് അബൌട്ടിൽ പെട്ടുപോകുന്ന ഏതൊരു പ്രവാസിയും ഏതൊക്കെ രീതികളിലായിരിക്കും ഒരു മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോവുക എന്നതിൻ്റെ ഒരു കഥയാണ് വട്ടം ചുറ്റിച്ച റൗണ്ട് അബൌട്ട്. വട്ടം ചുറ്റിച്ച റൗണ്ട് അബൌട്ട്, എപ്പോഴെങ്കിലും വട്ടം ചുറ്റിയ പ്രവാസി ഉണ്ടാവും, എവിടെയെങ്കിലും ഉണ്ടാവും, ഈ പ്രവാസ ജീവിതത്തിൽ അനുഭവിക്കാതെ കടന്നുപോയി കാണില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ബെനില അംബികയുടെ അന്തർമുഖിയുടെ ഭാവഗീതങ്ങൾ എന്ന കവിത എഴുതാനുള്ള പ്രചോദനത്തെക്കുറിച്ച് ബെനില.
ഒരുപാട് കവിതകളുണ്ട്. ഒരു കവിതയുടെ ഒരു ഉന്മാദിനി എന്ന് പറഞ്ഞിട്ടൊരു കവിതകളുണ്ട്. അപ്പോൾ നമുക്ക് എനിക്കെന്ന് പറയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ വല്ലാത്ത ഇമോഷൻസൊക്കെ വരുമ്പം എഴുതിയിട്ടുള്ള കവിതകളാണ്. അല്ലെങ്കിൽ നീല വിരിയുള്ള ജാലകങ്ങൾ, അല്ലെങ്കിൽ ലാവെൻഡർ പൂക്കൾ, അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്.
പരിപാടിയിൽ പ്രകാശനം ചെയ്ത മറ്റൊരു പുസ്തകം സിഡ്നിയിലുള്ള ആനന്ദ് ആന്റണി രചിച്ച ലേഖന സമാഹാരമായ വിശ്വാസം അതല്ലേ എല്ലാം. അന്ധവിശ്വാസങ്ങൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നു. വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ ഇവ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് ആനന്ദ്.
ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് നമ്മൾ സാധാരണ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ നർമ്മരസം കലർത്തി ഒരു ലൈറ്റ് ക്രിട്ടിക് ആയിട്ട് കുറച്ച് യുക്തി കലർത്തി അതിനെക്കുറിച്ച് ഒന്ന് വളരെ ലൈറ്റായിട്ട് അനലൈസ് ചെയ്യുക, അത്രയേ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുന്ന ലേഖനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പൂച്ച കുറുകെ ചാടുന്ന അന്ധവിശ്വാസത്തിനെക്കുറിച്ച്. ആ വിശ്വാസം അന്ധവിശ്വാസമാണെന്ന് ഞാൻ പറയും. അത് കുറച്ച് യുക്തി ഉപയോഗിച്ച്, പ്രോബബിലിറ്റി തിയറി ഉപയോഗിച്ച്, പിന്നെ ഇന്ത്യയും ഓസ്ട്രേലിയയും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അവിടുത്തെ നടപടിക്രമങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് സരസമായി പ്രതിപാദിക്കുന്ന ഇതാണ് ഒരു എക്സാമ്പിൾ.
പ്രൊഫസർ എം എൻ കാരശ്ശേരിയും ഓസ്ട്രേലിയയിൽ നിന്ന് പുറത്തിറങ്ങുന്ന 3 പുസ്തകങ്ങളെക്കുറിച്ച് വിലയിരുത്തി.
ബെനിലയുടെ കവിതയെപ്പറ്റി എനിക്ക് വലിയ പ്രതീക്ഷ. ഇതിൽ എന്നെ വളരെ ആകർഷിച്ച ഒരു കവിതയാണ് ഉത്തരങ്ങളില്ലാതെ. അതിലെ രണ്ട് വരി
ഞാൻ എന്നും ഓർത്തിരിക്കും. വളരെ പുതുമയുണ്ട് അതിൻ്റെ ആവിഷ്കാരത്തിൽ. പറഞ്ഞത് കുടുംബകോടതിയുടെ വരാന്തയിൽ ഒരു ചുംബനത്തിൻ്റെ അകലത്തിൽ അവർ നിന്നു. ഒരു ചുംബനത്തിൻ്റെ അകലത്തിൽ അവർ നിന്നു. അടുത്ത വരി, അവർ തിരിച്ചറിയാതെ അവർ പോലും അറിയാതെ അവരുടെ ശ്വാസങ്ങൾ പരസ്പരം ഒന്നിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭിന്നതയുടെ അടിയിൽ എങ്ങനെയാണ് ഒന്നിപ്പ് കാണുക എന്നുള്ളത്. പിന്നെ ഈ തരത്തിലൊക്കെ കാര്യം പറയല്ല, ആ പറയുന്ന പ്രതിപാദനത്തിൻ്റെ രീതിയാണ് കവിത എന്ന് പറയുന്നത്. ആനന്ദ് ആന്റണിയുടെ പുസ്തകം, അതിലിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർക്കാവുന്ന ഒരു സാധനം, സാറ് വിളിയെപ്പറ്റി അതിൽ സാമൂഹ്യ വിമർശനം അദ്ദേഹം നടത്തുന്നത്, അത് മുഴുവൻ തമാശയായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, നിങ്ങൾ അധികം തിരുവിതാംകൂർ തന്നെയായിരിക്കും ഇവിടെ, ഞങ്ങൾക്ക് മലബാറിൽ ഈ സാറ് വിളി വളരെ കുറവാണ്. ഇപ്പൊക്കെ ആയിപ്പോയി. ഞങ്ങൾ പണ്ട് പഠിപ്പിച്ച മാഷന്മാരെ മാത്രമേ സാറിന്ന് വിളിക്കുള്ളൂ. എങ്ങനെയാണ് മാണി സാർ നിലനിന്ന് പോകുന്നതെന്ന് ആന്റണി ഇതിൽ പറയുന്നു. അപ്പം മനോരമ ആഫീസിലൊരു തമാശ എന്താന്ന് വിചാരിച്ചാൽ, മലബാറിൽ നിന്ന് ഒരുത്തിനെ പണിഷൻ ട്രാൻസ്ഫർ ആയിട്ട് കോട്ടയത്തേക്ക് അയച്ചു പ്യൂണ. അപ്പം അയാൾ അവിടെ നിന്ന് പരിഭ്രമായി, കാരണം അവിടെ പഠിപ്പിച്ച മാഷന്മാരെ മാത്രമേ മലബാറിൽ അന്ന് സാറിന്ന് വിളിക്കുള്ളൂ. അപ്പം ഇയാൾ അവിടെയുള്ള ഒരാളോട് ചോദിച്ചു, ഇവിടെ ആരൊക്കെയാണ് സാറേ എന്ന് വിളിക്കേണ്ടത്? അയാൾ പറഞ്ഞു, ഏത് തെണ്ടിയെ കണ്ടാലും സാറേ നമ്മോട്ട് വിളിച്ചോ സാറേ. ജോണിയുടെ കാര്യങ്ങൾ നല്ലോടെ പറഞ്ഞു. ഞാനതിൽ ഓർക്കുന്ന ഒരു കാര്യം, മലയാളിയുടെ കേരളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നമായ കാലത്തിലൂടെ കടന്നുപോകും. ഇത്രയും സമ്പത്ത് അവിടെ ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കൂട്ടത്തിൽ പെരുകുന്ന ഒരു സാധനം, ഒരു രോഗം, പൊങ്ങച്ച. അപ്പം അതിൽ മഞ്ഞൾ വിഷഹാരിയാണ് എന്ന് അറിയുന്നതുകൊണ്ട് മഞ്ഞളിട്ടപ്പം അത് കുറച്ച് അധികമായി. അപ്പോൾ ഭാര്യ പറയുന്നുണ്ട്, ഓ മഞ്ഞൾ കുത്തിയിട്ടത് വായിൽ വെക്കാൻ വയ്യ. അയാൾ പറഞ്ഞിട്ട്, അന്ന് എൻ്റെ ഉള്ളിലെ വിഷം ഒന്ന് കുറഞ്ഞോണ്ട് ഞാൻ കുറച്ച് അധികട്ടതാണ്. ഇങ്ങനെ ദാമ്പത്യത്തിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും അതിൻ്റെ ചെറിയ തമാശകളും കലഹങ്ങളൊക്കെ ആയിട്ട്.
പരിപാടിയിൽ പ്രവാസവും സാഹിത്യവും എന്ന വിഷയത്തിൽ പ്രൊഫസർ എം എൻ കാരശ്ശേരി പ്രഭാഷണം നടത്തി. മലയാള സാഹിത്യത്തിൻ്റെ വളർച്ചയിൽ പ്രവാസികളുടെ പങ്ക് എന്ന വിഷയം വിശദമായി അവലോകനം ചെയ്തു. മലയാളി എന്ന് ആരെയാണ് വിശേഷിപ്പിക്കാൻ കഴിയുക എന്ന ചോദ്യമാണ് എം എൻ കാരശ്ശേരി ആദ്യം പരിശോധിച്ചത്.
ഇതൊരു പുതിയ വാക്കാണ് പ്രവാസം. ഒരു 25 കൊല്ലം മുമ്പ് വരെ ഇതിന് പറഞ്ഞിരുന്നത് മറുനാടെന്ന്. ഞാൻ എം എ കഴിഞ്ഞൊരു ജോലി കിട്ടിയത് ഒരു പാർസൽ കമ്പനിയിൽ മാനേജറായിട്ട്. അപ്പം ഞാനന്ന് ബാംഗ്ലൂർ മലയാളി. അപ്പോൾ എന്താ വിശേഷം എന്ന് വെച്ചാൽ, അന്നൊക്കെ പറയാം മറുനാടൻ വാർത്തകൾ എന്നാണ് പദ്ധതി വരെ, മറുനാടൻ മലയാളി എന്ന്. ഇപ്പം എന്താ വിശേഷം എന്ന് വെച്ചാൽ, കേരളത്തിൽ ഉള്ളതിലധികം, കേരളത്തിൽ ജീവിക്കുന്നതിലധികം മലയാളി ജീവിക്കുന്നത് കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ ആണ്. അപ്പം ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം, ഏറ്റവും അധികം മലയാളികളുള്ള നഗരം ഏതാണ്? നിങ്ങൾക്ക് പറയാൻ വരുന്ന ഉത്തരം എറണാകുളമാണ് എന്നായിരിക്കും. എൻ്റെ പൂർണ്ണ ബോധ്യം അത് ബോംബെയാണ്. മൂന്നോ നാലോ തലമുറ അവിടെ ജനിച്ച് വളർന്ന് ജീവിച്ച് അങ്ങനെ പുലരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം, ഇതൊരു പ്രശ്നമായി തീർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ആരാണ് മലയാളി എന്ന് നിർവചിക്കാൻ എളുപ്പമല്ലാതായിരിക്കുക. അമേരിക്കൻ മലയാളി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഓസ്ട്രേലിയൻ മലയാളി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ ജനിച്ചു വളർന്ന് മലയാളം പഠിച്ചിട്ടില്ലാത്ത, കേരളം കണ്ടിട്ടില്ലാത്ത ഇവിടുത്തെ പൗരനായി ജീവിക്കുകയും ഇവിടെ മരിച്ച് മണ്ണടിയുകയും ചെയ്യുന്ന ഒരാളെയും നമ്മൾ വിളിക്കുന്നത് ഓസ്ട്രേലിയൻ മലയാളിയാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, മലയാളി കേരളീയനാണോ? ചെറിയ ചോദ്യമല്ല അത്. കാരണം ഒരിക്കലും കേരളം കണ്ടിട്ടില്ലാത്ത ഒരാൾ, ഒരിക്കലും മലയാളം എഴുതാനോ വായിക്കാനോ പഠിച്ചിട്ടില്ലാത്ത ഒരാൾ, അയാളെ നമ്മൾ മലയാളി എന്ന് വിളിക്കുന്നു. അങ്ങനെ വിളിക്കണ്ടേ? വിളിക്കണം. പക്ഷെ അങ്ങനെ വിളിക്കുന്നതിൽ പണ്ടത്തെ അത്ര ലളിതമല്ല കാര്യങ്ങൾ, അത്ര സുഗമമല്ല കാര്യങ്ങൾ, അത് നിർവചിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല.
ഒപ്പം മലയാള സാഹിത്യത്തിലെ പ്രമുഖ എഴുത്തുകാരെല്ലാം തന്നെ പ്രവാസ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുള്ളവരാണെന്ന് അദ്ദേഹം വിവിധ എഴുത്തുകാരെ ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടി വിശദീകരിച്ചു.
ആധുനികോത്തര സാഹിത്യകാലത്ത് 70s ആരംഭിക്കുകയും 90s അവസാനിക്കുകയും ചെയ്ത ആധുനിക സാഹിത്യത്തിൻ്റെ പിന്നാലെ ആധുനികോത്തര സാഹിത്യത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ ചില സാഹിത്യ പ്രവണതകൾ അവിടെ ഉദയം ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് സ്ത്രീവാദ സാഹിത്യമാണ്, രണ്ടാമത്തേത് ദളിത്വാദ സാഹിത്യമാണ്, മൂന്നാമത്തേത് പരിസ്ഥിതിവാദ സാഹിത്യം. അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരു പുതിയ സാഹിത്യശാഖ ഉണ്ടായതാണ് പ്രവാസ സാഹിത്യം. അപ്പോൾ പണ്ടത്തെ മാതിരിയല്ലേ, പണ്ട് ആളുകൾ പുറമേക്ക് പോകുന്നില്ലേ. നമ്മുടെ സാഹിത്യത്തിൻ്റെ ചരിത്രം അന്വേഷിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ സാഹിത്യത്തിലേക്ക് ഏറ്റവും പുതിയ ആവിഷ്കാര രീതികളും ആശയ സംഹിതകളും കൊണ്ടുവന്ന ആള് കുമാരനാശാൻ. അദ്ദേഹം 1873 ജനിച്ചു, 1924 മരിച്ചു. ഇന്ന് നമ്മൾ തിരിഞ്ഞുമുഖം കാണാം, ആശാൻ പ്രവാസിയായി.
ഒപ്പം എഴുതുന്ന രീതിയിൽ അടുത്തിടെ കാണുന്ന മാറ്റങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
അപ്പോൾ പ്രവാസികൾ എഴുതുന്നത് മുഴുവൻ അവർ നാട്ടിലായിരിക്കുമ്പോൾ എന്നതിലധികം ഗൾഫിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ ഇരിക്കുമ്പോൾ അവർ നാട്ടിലാണ്. മഹാഭാരതം പറയും, സന്യാസി വലിയ ഭോഗങ്ങളുടെ നടുവിലും അവിടെയല്ല, ഒരു ഭോഗി വനമധ്യത്തിലും ഭോഗങ്ങളുടെ നടുവിലാണ്. അപ്പം നമ്മുടെ മനസ്സുകൊണ്ട് എവിടെയാണ്? ആ തരത്തിലുള്ള എഴുത്തിൻ്റെ ഒരു സമ്പ്രദായം പിന്നീട് മാറി. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ടാണ് ബെന്യാമിൻ്റെ ആടുജീവിതം ഞാൻ കാണുന്നത്. അപ്പോൾ പ്രവാസ സാഹിത്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് ഞാൻ എണ്ണുന്നത് അവിടങ്ങളിൽ ജീവിക്കുന്ന മലയാളികളുടെ ഈ തിരിഞ്ഞുനോട്ടം, പിന്നോട്ട് നോക്കുക, നാട്ടിലേക്ക് നോക്കുക, വീട്ടിലേക്ക് നോക്കുക, അതിന് പകരം അവിടുത്തെ ചുറ്റുപാട് തന്നെ കാണുക. എന്താണ് അറബികളുടെ ജീവിതം, അവിടുത്തെ ഒരു മലയാളിയുടെ ജീവിതം എങ്ങനെയാണ്, അതെങ്ങനെയാണ് ആട് ജീവിതമായി തീരുന്നത് എന്ന് ഗംഭീരമായ രീതിയിൽ ബെന്യാമിൻ ചിത്രീകരിക്കും.
പ്രവാസവും സാഹിത്യവും എന്ന വിഷയത്തിൽ സംസാരിക്കുന്നതിനിടയിൽ കേരളത്തിൽ ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന ശബരിമല യുവതീ പ്രവേശന വിഷയത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു.
കേട്ടോ, ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആർത്തവമാണ്. 16th century നമ്മളൊരു ഭാഷാപിതാവ് എന്ന് പറയുന്ന എഴുത്തച്ഛൻ, ആർക്കൊക്കെയാണ് ഈ തത്വചിന്ത, ഈ ആത്മീയത, ഈ ഭക്തി വിധിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാക്ക് എന്താണെന്നറിയാം? ഇറുതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും. അവർക്കൊന്ന് ദാഹകൻ ചുടലക്കളത്തിൽ ശവം ദഹിപ്പിക്കുന്നു, ഇരപ്പൻ ഭിക്ഷു തെണ്ടി. അപ്പോൾ അതിനൊക്കെ മുമ്പ് പറയും എന്ത്, ഇറുതുവായ പെണ്ണിനും. ഇത് കേട്ടോ ഹരിനാമ കീർത്തനമാണ് കേട്ടോ. ആധുനിക സാഹിത്യം വന്നപ്പോണ്ടായ ഒരു വലിയ വലിയ കച്ചറ, ഞങ്ങൾ പഠിക്കുമ്പോഴൊരു കച്ചറ എന്താണെന്ന് വെച്ചാൽ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ കുഞ്ഞാമിന ഇറുതുമതിയാകുന്ന രംഗം ചിത്രീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് വായിച്ചവർ ഓർമ്മിക്കുന്നുണ്ടോ? അത്ര മനോഹരമായിട്ട് പറയും ഈ ഇലകളിൽ എങ്ങനെയാണ് ഈ രക്തത്തുള്ളികൾ വീഴുന്നത്. എൻ്റെ ദൈവമേ എന്തൊരു ബഹളൻ. പിന്നെ ഈ പ്രശ്നം ആരാ തീർത്തതെന്നറിയും? മാധവിക്കുട്ടി. എൻ്റെ കഥ എന്ന് അവരുടെ സുപ്രസിദ്ധമായ ആത്മകഥ വരുമ്പോൾ അതിൽ ഒരു അധ്യായം തന്നെ അവർ ഋതുമതി ആയതിനെ പറ്റിയാ പ്രശ്നം തീർന്നല്ലോ. കാരണം ഓവി വിജയനാണ്, കമലദാസ്, മാധവിക്കുട്ടി, അവർ അതിൻ്റെ എല്ലാ വർണ്ണനയും വിവരണവും ഒക്കെ ഗംഭീരമായിട്ട് തീർത്തപ്പോൾ പിന്നെ ആ വർത്താനം ഇപ്പം ഇന്ന് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ തന്നെ ആൾ വിശ്വസിക്കും.
പൂർണ പബ്ലിക്കേഷൻസിന്റെ പബ്ലിഷിംഗ് മാനേജർ ഡോക്ടർ കെ വി തോമസ് രചിച്ച നാട് നഷ്ടപ്പെട്ടവൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകവും ഇന്നലത്തെ പരിപാടിയിൽ പ്രകാശനം ചെയ്തു. അദ്ദേഹവും പരിപാടിയിൽ സംസാരിച്ചു. ഇതിനു പുറമെ മെൽബൺ തൂലിക സാഹിത്യവേദി ആദ്യമായി പ്രസിദ്ധപ്പെടുത്തുന്ന വാർഷിക പതിപ്പും പുറത്തിറക്കി. ഓസ്ട്രേലിയയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാർ കൂടുതൽ മുന്നോട്ട് വരുന്നതിനായി ഈ വാർഷിക പതിപ്പ് സഹായിക്കുമെന്ന് പ്രതീക്ഷയുള്ളതായി മെൽബൺ സാഹിത്യവേദിയിലെ ലളിത ഗൗരി പറഞ്ഞു.
Enjoy more stories in your language by visiting sbs.com.au.